അപ്പോൾ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു, അവളുടെ കഥ, ഒരിക്കൽ അവൾ ഫിറഔനിന്റെ മക്കളിൽ ഒരാൾക്ക് മുടി വാരി കൊടുക്കുകയായിരുന്നു. അപ്പോൾ അവളുടെ കയ്യിൽ നിന്ന് മുടി നേരെയാക്കി വെക്കുന്ന അവളുടെ ചീർപ്പ് കയ്യിൽ നിന്ന് താഴോട്ട് പോകുന്നു. അപ്പോൾ ആ പെണ്ണ് പറഞ്ഞു, ബിസ്മില്ലാ എന്ന് പറഞ്ഞു. കയ്യിൽ നിന്ന് ചീർപ്പ് താഴെ വീണപ്പോൾ ആ പെണ്ണ് പറഞ്ഞു, ബിസ്മില്ലാ. ഇത് കേട്ടപ്പോൾ ഫിറഔനിന്റെ മക്കളിൽ ഒരാളാണ് ഇവിടെ ഇരിക്കുന്നത്. ആ കുട്ടി ചോദിച്ചു, അലക റബ്ബുൻ ഗൈറ അബി, എന്റെ വാപ്പയല്ലാതെ നിങ്ങൾക്ക് വേറെ റബ്ബുണ്ടോ? അതാരാണ് ഈ അള്ളാഹു എന്ന റബ്ബ്? അതാരാണ് ഈ അള്ളാഹു? അപ്പോൾ ആ സ്ത്രീ പറഞ്ഞു, നഅം, എനിക്കൊരു റബ്ബുണ്ട്. റബ്ബി വറബ്ബുക അല്ലാഹ്, എന്റെയും നിന്റെയും റബ്ബായ അള്ളാഹു ഉണ്ട്. എന്നിട്ട് ആ സ്ത്രീ ആ കുട്ടിയോട് പറഞ്ഞു, നീ നിന്റെ വാപ്പയോട് ഇപ്പോൾ നടന്ന സംഭവം പറഞ്ഞു കൊടുക്കണം. ഇപ്പോൾ ഈ നടന്ന സംഭവം നീ നിന്റെ വാപ്പയോട് പറഞ്ഞു കൊടുക്കണം. അങ്ങനെ ആ കുട്ടി വാപ്പയോട് ഈ സംഭവം പറഞ്ഞു. ഫിറഔൻ ഈ സ്ത്രീയെ വിളിപ്പിച്ചു. ഫിറഔനിന്റെ അടുക്കൽ ഈ സ്ത്രീ കൊണ്ടുവരപ്പെട്ടു. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ജിബ്രീൽ പറഞ്ഞു കൊടുക്കുകയാണ്. ഫിറഔൻ ചോദിച്ചു, നിനക്ക് ഞാനല്ലാതെ മറ്റൊരു റബ്ബുണ്ട് എന്നറിഞ്ഞു? അപ്പോൾ ആ സ്ത്രീ പറഞ്ഞു, അതെ, എനിക്കും നിനക്കും അള്ളാഹുവാണ് റബ്ബായിട്ടുള്ളത്. നീയല്ല എന്റെ റബ്ബ്, മറിച്ച് നമ്മുടെ എല്ലാവരുടെയും റബ്ബ് അള്ളാഹുവാണ്. അപ്പോൾ ഫിറഔൻ അവൻ അവന്റെ പടയാളികളോടായി പറഞ്ഞു, ഒരു വലിയ ചെമ്പ് കൊണ്ടുവരാൻ പറഞ്ഞു, ഒരു വലിയ ഇരുമ്പിന്റെ ചെമ്പ്. ആ ചെമ്പിൽ വെള്ളം നിറക്കുകയും അത് ചൂടാക്കാൻ പറയുകയും ചെയ്തു. അങ്ങനെ അത് തിളച്ചു മറിഞ്ഞു കഴിഞ്ഞാൽ ഈ സ്ത്രീയുടെ മക്കളെ മുഴുവൻ കൊണ്ടുവന്ന് അവളുടെ മുന്നിൽ വെച്ച് ആ പാത്രത്തിലേക്കിട്ട് അവളുടെ കൺമുന്നിൽ വെച്ച് അവരെ കൊലപ്പെടുത്താൻ പറഞ്ഞു. അങ്ങനെ അവസാനം ഈ സ്ത്രീയെയും അതിലേക്ക് വലിച്ചെറിയാൻ പറഞ്ഞു. അപ്പോൾ ആ സ്ത്രീ പറഞ്ഞു, നീ അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ എനിക്ക് നിന്നോടൊരാവശ്യം പറയാനുണ്ട്. അതെന്താണ്? എന്നെയും എന്റെ മക്കളെയും നീ കുഴിച്ചു മൂടുന്ന സന്ദർഭത്തിൽ ഞങ്ങളുടെ എല്ലുകൾ അത് ഒരേ ഖബറിൽ തന്നെ നീ കുഴിച്ചു മൂടണം. അതുമാത്രമാണ് എനിക്ക് ആവശ്യപ്പെടാനുള്ളത്. ഫിറഔൻ പറഞ്ഞു, ആ പറഞ്ഞ വാക്ക് ഞാൻ ഏറ്റെടുത്തിരിക്കുന്നു, പക്ഷെ നിന്നെ ഞാൻ കൊന്നുകളയും. അങ്ങനെ ആ സ്ത്രീയുടെ മക്കളെ, ഓരോ മക്കളെയായി ആ ചെമ്പിൽ ഇടുകയും അതിൽ തിളപ്പിച്ച് കൊലപ്പെടുത്തുകയും ചെയ്തു. അങ്ങനെ അവളുടെ കുട്ടികളിൽ അവസാനത്തെ കുട്ടി, അത് മുല കുടിക്കുന്ന പ്രായത്തിലാണ്, ആ കുട്ടിയെ ആ ചെമ്പിലേക്ക് വലിച്ചെറിയുന്ന സന്ദർഭത്തിൽ അവളുടെ മുഖത്ത് ഇത്രയും നേരം ശക്തയായി നിന്ന ആ സ്ത്രീയുടെ മുഖത്ത് ചെറിയ പതർച്ച പ്രകടമായി. ഈ ചെറിയ കുട്ടിയെ അതിലേക്ക് വലിച്ചെറിയാൻ ഉദ്ദേശിച്ച സമയത്ത് ആ കുട്ടി മുല കുടിക്കുന്ന പ്രായത്തിൽ വളരെ ചെറിയ കുട്ടിയാണ്, ഇത് സംസാരം ആരംഭിച്ചിട്ടില്ല. ആ കുട്ടി ഉമ്മയോടായി പറഞ്ഞു, യാ ഉമ്മ, അല്ലയോ പൊന്നു ഉമ്മ, ഇഖ്താഹിമി, നിങ്ങൾ സഹിക്കുക, ഈ പ്രയാസത്തിൽ ക്ഷമയോടുകൂടി നിലനിൽക്കുക. ഫഇന്ന അദാബദ്ദുനിയ അഹ്വനു മിൻ അദാബിൽ ആഖിറ, ആഖിറത്തിലെ ശിക്ഷ ദുനിയാവിലെ ശിക്ഷയേക്കാൾ കടുത്ത ശിക്ഷയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് ഇസ്രാഇന്റെ യാത്രക്കിടയിൽ അനുഭവിച്ച ആ സുഗന്ധം, അത് ഫിറഔനിന്റെ കുട്ടികൾക്ക് മുടിവാരി കൊടുത്തിരുന്ന മുഅ്മിനത്തായ ആ സ്ത്രീയുടെയും അവളുടെ കുട്ടികളുടെയും സുഗന്ധമാണ് എന്ന് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം അറിയിച്ചു കൊടുത്തു. ഈ സംഭവം, അതിൽ വലിയ പാഠമുണ്ട്. ഈമാനികമായി അള്ളാഹുവിന്റെ ദീനിൽ പ്രയാസങ്ങൾ ഏറെ കടുത്താലും ക്ഷമയോടുകൂടി ഉറച്ചു നിൽക്കാനുള്ള പ്രേരണയാണ് ഈ സംഭവം. എന്തൊക്കെ പ്രയാസങ്ങൾ ഉണ്ടായാലും അള്ളാഹുവിന്റെ ദീൻ ഒരിക്കലും പിന്നിലോട്ട് വലിച്ചെറിയാൻ പാടില്ല എന്ന ഓർമ്മപ്പെടുത്തൽ ഈ കഥയിലുണ്ട്. ഒരു മുസ്ലിം അള്ളാഹുവിന്റെ ദീനിൽ എന്തെല്ലാം പരീക്ഷണങ്ങൾ ഉണ്ടായാലും ക്ഷമയോടുകൂടി ഉറച്ചു നിൽക്കണം എന്ന ഓർമ്മപ്പെടുത്തലാണ് ഈ സംഭവത്തിൽ കാണാൻ സാധിക്കുക. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് ഈ യാത്രയിൽ ധാരാളം സംഭവങ്ങൾ, പലിശ ഭക്ഷിക്കുന്ന ആളുകൾക്കുള്ള ശിക്ഷ, അതുപോലെ തന്നെ ഗീബത്ത് പറയുന്നവർക്കുള്ള ശിക്ഷ, ഇങ്ങനെ ധാരാളക്കണക്കിന് ആളുകളെ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഈ യാത്രക്കിടയിൽ കാണിച്ചു നൽകപ്പെട്ടിട്ടുണ്ട്. അതിൽ പലതും കടുത്ത ശിക്ഷകളാണ്. ധാരാളം സംഭവങ്ങൾ ഈ ഒരു ചെറിയ സംഭവത്തിൽ തന്നെ പറയാനുണ്ട്. അങ്ങനെ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ബൈത്തുൽ മഖ്ദിസിലേക്ക് എത്തി. അവിടുന്ന് നബിമാർ ബുറാഖിന് സാധാരണയായി കെട്ടാറുള്ള ബൈത്തുൽ മഖ്ദിസിന്റെ പ്രത്യേകത, എല്ലാ നബിമാരും അവരുടെ കേന്ദ്രങ്ങളിൽ ഒന്നാണ് ബൈത്തുൽ മഖ്ദിസ്. എല്ലാ നബിമാരും എന്ന് പറഞ്ഞാൽ ബൈത്തുൽ മഖ്ദിസിന് ശേഷം വന്ന നബിമാർ, അവരുടെ കേന്ദ്രമാണ് ബൈത്തുൽ മഖ്ദിസ്. അനേകം നബിമാർ അവിടെ കയറിയിറങ്ങിയിട്ടുണ്ട്, അവരുടെ സങ്കേതമായിരുന്നു. അപ്പോൾ ബൈത്തുൽ മഖ്ദിസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബുറാഖിനെ കെട്ടി. എന്നിട്ട് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മസ്ജിദിൽ കയറി രണ്ട് റക്അത്ത് നിസ്കരിച്ചു. അപ്പോൾ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം നിസ്കാരത്തിന് ശേഷം റസൂലുള്ളയുടെ അടുക്കലേക്ക് രണ്ട് പാത്രങ്ങളുമായി വന്നു. ഒരു പാത്രത്തിൽ മദ്യമാണുള്ളത്, മറ്റൊരു പാത്രത്തിൽ പാലാണുള്ളത്. ഒരു പാത്രത്തിൽ മദ്യമുണ്ട്, മറ്റൊരു പാത്രത്തിൽ പാലുണ്ട്. ഇവിടെ കൊണ്ടുവന്ന മദ്യം പല പണ്ഡിതന്മാരും പറഞ്ഞതുപോലെ സ്വർഗത്തിലെ മദ്യമാണ്, അതല്ലാതെ ഭൂമിയിലെ മദ്യമല്ല, അത് ഹറാമാണ്. നിഷിദ്ധമായ കാര്യങ്ങളിൽ ഒന്നാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ആകട്ടെ ജാഹിലിയത്തിൽ പോലും ഇവിടുന്ന് മദ്യം കഴിച്ചിട്ടില്ല. അങ്ങനെ റസൂലുള്ളയുടെ അടുക്കലേക്ക് രണ്ടു പാത്രങ്ങളിലായി, ഒരു പാത്രത്തിൽ മദ്യവും മറ്റൊരു പാത്രത്തിൽ പാലും കൊണ്ടുവന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതിൽ നിന്ന് പാലെടുത്തു കുടിച്ചു. അപ്പോൾ ജിബ്രീൽ അലൈഹി സ്വലാം അദ്ദേഹം പറഞ്ഞു, ഇഖ്തറത്തൽ ഫിത്ര, നീ ശുദ്ധ പ്രകൃതിയാണ് സ്വീകരിച്ചിരിക്കുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ സ്വീകരിച്ചത് അവിടുത്തെ ഉമ്മത്തിന് ഏറ്റവും യോജിച്ച കാര്യങ്ങളിൽ ഒന്നാണ് എന്ന് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു. അങ്ങനെ അവിടെ നിന്ന് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ മിഅ്റാജ് ആരംഭിച്ചു. ഇസ്റാ അതിന്റെ പകുതിയാണ് ഇത്. മക്കയിൽ നിന്ന് അവിടുന്ന് ബൈത്തുൽ മഖ്ദിസിലേക്ക് വന്നു എന്നത് ഇസ്റാഇന്റെ പകുതിയാണ്. അതിനെക്കുറിച്ചാണ് അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞത്, സുബ്ഹാനല്ലദി അസ്റാ ബിഅബ്ദിഹി ലൈലൻ മിനൽ മസ്ജിദിൽ ഹറാമി ഇലൽ മസ്ജിദിൽ അഖ്സ അല്ലദി ബാറക്നാ ഹൗലഹു ലിനുരിയഹു മിൻ ആയാതിനാ എന്ന് സൂറത്തുൽ ഇസ്റാഇന്റെ തുടക്കത്തിൽ അല്ലാഹു പറഞ്ഞത് ഈ സംഭവത്തെക്കുറിച്ചാണ്. തന്റെ അടിമയായ, തന്റെ ദാസനായ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമെ മസ്ജിദുൽ ഹറമിൽ നിന്ന് ബൈത്തുൽ മഖ്ദിസിലേക്ക് രാത്രി യാത്ര നടത്തിച്ച അള്ളാഹു സുബ്ഹാനഹു വതആല അവൻ പരിശുദ്ധനായിരിക്കുന്നു. ഈ ആയത്ത് ഇസ്റാഇനെ കുറിച്ച് അവതരിച്ച ആയത്താണ്. ശരി, അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ നിന്ന് മിഅ്റാജ് ആരംഭിച്ചു. മിഅ്റാജ് റസൂലുള്ള പറഞ്ഞതുപോലെ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം എന്റെ കൈപിടിച്ചു, എന്നിട്ട് അദ്ദേഹം ഒന്നാം ആകാശത്തേക്ക് കയറിപ്പോയി. സമാഉദ്ദുന്യ അതിനെ കുറിച്ചാണ് അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞത്, വലഖദ് സയ്യന്ന സമാഉദ്ദുന്യ ബിമസാബിഹ വജഅൽനാഹ റുജൂമൽ ലിശ്ശയാത്തീൻ എന്ന് സൂറത്തുൽ മുൽക്കിൽ പറഞ്ഞ ആകാശം, ഏറ്റവും തൊട്ടടുത്ത ആകാശം, ഒന്നാം ആകാശത്തെ നാം നക്ഷത്രങ്ങൾ കൊണ്ട് അലങ്കരിച്ചിരിക്കുന്നു. ആ നക്ഷത്രങ്ങളെ, പിശാചുക്കളെ എറിയാനുള്ളതായി നാം നിശ്ചയിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞത് അസ്സമാഉദ്ദുന്യയാണ്. ഏഴ് ആകാശങ്ങളുണ്ട്, ആ ഏഴ് ആകാശങ്ങളിൽ ഭൂമിയോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന ആകാശമാണ് അസ്സമാഉദ്ദുന്യ. ഈ അസ്സമാഉദ്ദുന്യ അത് കഴിഞ്ഞാൽ പിന്നെ രണ്ടാം ആകാശം, പിന്നെ മൂന്നാം ആകാശം, അതങ്ങനെ അട്ടിയട്ടിയായാണ് അള്ളാഹു സുബ്ഹാനഹു വതആല ആകാശങ്ങളെ പടച്ചിട്ടുള്ളത്. അല്ലദി ഖലഖ സബ സമാവാതിൻ തിബാഖ, ഏഴ് ആകാശങ്ങളെ അടുക്കടുക്കായി സൃഷ്ടിച്ചവനാണ് അവൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ ഓരോ ആകാശങ്ങൾക്കും ഇടയിൽ അഞ്ഞൂറ് വർഷത്തെ വഴിദൂരമുണ്ട്. അഞ്ഞൂറ് വർഷത്തെ വഴിദൂരം എന്ന് പറഞ്ഞാൽ ഏതു വേഗതയിലാണ്? അള്ളാഹു ആലം. അത്ര വിശാലതയുള്ളതാണ് നമ്മുടെ പ്രപഞ്ചം എന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിച്ചതുപോലെ അത്ര വലുതാണ്. അപ്പോൾ ഒന്നാം ആകാശത്തേക്ക് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുമായി കയറിപ്പോയി. അങ്ങനെ ഒന്നാം ആകാശം അതിന്റെ വാതിലിന് മുൻപിൽ അവർ രണ്ടുപേരും എത്തി. അതിന്റെ വാതിലിന് മുൻപിൽ എത്തിയപ്പോൾ അവിടെയുള്ള കാവൽക്കാരനായ മലക്ക് അയാൾ ചോദിച്ചു, മൻ അൻത, നീ ആരാണ്? ജിബ്രീൽ പറഞ്ഞു, ഞാൻ ജിബ്രീലാണ്. വമൻ മഅക, നിന്നോടൊപ്പം ആരാണുള്ളത്? മുഹമ്മദാണ്. ഉർസില ഇലൈ, മുഹമ്മദിനെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ അള്ളാഹു നിയോഗിച്ചതാണോ? മുഹമ്മദിനെ ഇങ്ങോട്ട് വിളിപ്പിച്ചിട്ടുണ്ടോ? ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു, അതെ, ജിബ്രീൽ പറഞ്ഞു മുഹമ്മദിനെ വിളിപ്പിച്ചിട്ടുണ്ട്. അങ്ങനെ അദ്ദേഹം ഒന്നാമത്തെ വാതിൽ തുറന്നുകൊടുത്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പറയുകയാണ്, ഒന്നാമത്തെ ആകാശത്ത് കയറിയപ്പോൾ അവിടെ ഒരാൾ ഇരിക്കുന്നു, അയാളുടെ വലതുഭാഗത്ത് കുറെ ആളുകളുണ്ട്, ഇടതുഭാഗത്ത് കുറെ ആളുകളുണ്ട്. വലതുഭാഗത്തേക്കുള്ള ആളുകളുടെ അടുക്കലേക്ക് നോക്കിയാൽ അയാൾ ചിരിക്കുന്നുണ്ട്, അയാളുടെ മുഖത്ത് സന്തോഷമുണ്ട്. ഇടതുഭാഗത്തേക്കുള്ള ആളുകളുടെ അടുക്കലേക്ക് നോക്കിയാൽ അയാൾ കരയുന്നുണ്ട്. ഞാൻ ജിബ്രീലിനോട് ചോദിച്ചു, ആരാണിത് ജിബ്രീൽ? മൻ ഹാദ ജിബ്രീൽ, ആരാണിത് ജിബ്രീൽ? അപ്പോൾ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം അദ്ദേഹം പറഞ്ഞു, ഇത് ആദമാണ്. അദ്ദേഹത്തിന്റെ വലതും ഇടതും ഉള്ളത് അദ്ദേഹത്തിന്റെ സന്താനങ്ങളുടെ അർവാഹകളാണ്, ആത്മാവുകളാണ്, മനുഷ്യരുടെ ആത്മാവുകളാണ്. വലതുഭാഗത്തുള്ളത് സ്വർഗത്തിൽ പ്രവേശിക്കുന്ന ആളുകളാണ്, ഇടതുഭാഗത്തുള്ളത് നരകത്തിൽ പ്രവേശിക്കുന്ന ആളുകളാണ്. വലതുഭാഗത്തേക്ക് നോക്കിയാൽ അദ്ദേഹത്തിന് സന്തോഷമാണ്, അദ്ദേഹത്തിന്റെ മക്കൾ സ്വർഗത്തിലേക്ക് പോകുന്ന ആളുകളാണ് അവർ. ഇടതുഭാഗത്തേക്ക് നോക്കിയാൽ അദ്ദേഹത്തിന് സങ്കടമാണ്, തന്റെ നരകത്തിലേക്ക് പോകുന്ന മക്കളാണ് അവർ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു, ഹാദ അബൂക ആദം ഫസല്ലിം അലൈഹി, എന്റെ പിതാവായ ആദമാണ്, സലാം പറയും. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആദമിന്റെ അടുക്കൽ ചെന്നു, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്, സലാം പറഞ്ഞു. ആദം നബി സലാം മടക്കി. നോക്കൂ, നിങ്ങൾ നബിമാരുടെ അഭിവാദ്യമാണ് അസ്സലാമു അലൈക്കും എന്ന വാക്ക്, അവർ കണ്ടുമുട്ടുമ്പോൾ പറയുന്ന വാക്കാണ്. ആ വാക്ക് നമ്മൾ എത്രമാത്രം അധികരിപ്പിക്കണം? ആദം അലൈഹി സ്വലാത്തു വസ്സലാം മറുപടി പറഞ്ഞു, എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, മർഹബൻ ബിൽ ഇബ്നി സാലിഹ്, സാലിഹായ എന്റെ മകന് സ്വാഗതം. വ നബിയ്യ സാലിഹ്, സാലിഹായ നബിക്ക് സ്വാഗതം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമേ ആദം അലൈഹി സ്വലാത്തു വസ്സലാം സ്വാഗതം ചെയ്തു. ഒന്നാം ആകാശത്ത് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന്, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ധാരാളം ആളുകളെ റസൂലുള്ള കണ്ടു. അതിൽ ഒരു വിഭാഗം ആളുകൾ യതീമിന്റെ ഭക്ഷണം കഴിക്കുന്നവരാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ, ഞാൻ ഒന്നാം ആകാശത്ത് കുറച്ച് ആളുകളെ കണ്ടു, അവർക്ക് ഒട്ടകത്തിൻ്റെതുപോലുള്ള ചുണ്ടുകളുണ്ട്. ഒട്ടകത്തിന്റെ ചുണ്ട് കണ്ടാൽ അറിയാം, വലിയ തടിച്ച ചുണ്ടാണ്. ഒട്ടകത്തിൻ്റെതുപോലുള്ള ചുണ്ടുകളുണ്ട്. അവരുടെ കൈകളിലാകട്ടെ കൈ നിറയെ കനലിന്റെ കട്ടകളുണ്ട്. അവരുടെ കൈ മുഴുവൻ അവർ പിടിച്ചിരിക്കുന്നത് കനലിന്റെ കട്ടകളാണ്. ആ കനൽ കട്ടകൾ അത് അവരുടെ വായിലേക്ക് ഇടുന്നുണ്ട്. അത് അവരുടെ ശരീരത്തിലൂടെ അവരുടെ ഗുഹ്യസ്ഥാനത്തുകൂടെ പുറത്തു പോകുന്നുണ്ട്. വലിയ കൈ നിറയെ കനൽ കട്ടകളുണ്ട്. ഒട്ടകത്തിൻ്റെതുപോലുള്ള വലിയ വായാണ് അവർക്കുള്ളത്. ആ വായിലൂടെ അവർ ഈ കനൽ കട്ടകൾ വായിലേക്ക് ഇടുകയും അത് അവരുടെ ശരീരത്തിലൂടെ കയറി ഇറങ്ങി പുറത്തു പോവുകയും ചെയ്യുന്നുണ്ട്. ഞാൻ ചോദിച്ചു, മൻ ഹാ ഉലായി യാ ജിബ്രീൽ, ആരാണിത് ജിബ്രീൽ? അദ്ദേഹം പറഞ്ഞു, ഹാ ഉലായി അഖലതു അംവാലി യതാമ ബാത്തില, യതീമിന്റെ സമ്പാദ്യം അന്യായമായി ഭക്ഷിക്കുന്നവരാണ് ഇവർ. സുബ്ഹാനല്ലാഹ്, യതീമിന്റെ സമ്പാദ്യം അന്യായമായി ഭക്ഷിക്കുന്നവരാണ് ഇവർ. മറ്റൊരു വിഭാഗത്തെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കണ്ടത് ഗീബത്ത് പറയുന്ന ആളുകളെയാണ്, പരദൂഷണം പറയുന്ന ആളുകൾ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ഞാൻ ഒന്നാം ആകാശത്ത് കയറിയപ്പോൾ കുറച്ച് ആളുകളെ കണ്ടു, അവർക്ക് ഇരുമ്പ് കൊണ്ടുള്ള നഖങ്ങളാണ് ഉള്ളത്. ആ നഖങ്ങൾ കൊണ്ട് അവരവരുടെ മുഖങ്ങളും അവരുടെ നെഞ്ഞും കീറിക്കൊണ്ടിരിക്കുന്നുണ്ട്, മാന്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അവരുടെ ശരീരത്തിൽ അവർ സ്വയം തന്നെ ഇരുമ്പിന്റെ നഖങ്ങൾ കൊണ്ട് മാന്തി മുറിവുണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ ജിബ്രീലിനോട് ചോദിച്ചു, ആരാണിത് ജിബ്രീൽ? അദ്ദേഹം പറഞ്ഞു, മുഹമ്മദ്, ഈ നീ കാണുന്ന ആളുകൾ അവർ ജനങ്ങളുടെ പരദൂഷണം പറയുന്ന ആളുകളാണ്, അവരുടെ ഇറച്ചി ഭക്ഷിക്കുന്ന ആളുകളാണ്, അവരുടെ അഭിമാനത്തിൽ വ്രണമേൽപ്പിക്കുന്ന ആളുകളാണ്. സുബ്ഹാനല്ലാഹ്, മുസ്ലിമിന്റെ അഭിമാനത്തെ വ്രണപ്പെടുത്തുന്ന, അവർക്ക് അവരെ കുറിച്ച് ഗീബത്ത് പറയുന്ന, പരദൂഷണം പറയുന്ന ആളുകളാണ് ഇവർ. അല്ലാഹുമ്മ സല്ലിം. നാം വളരെ ശ്രദ്ധിക്കേണ്ട, ഇമാം ഇബ്നു ജൗസി റഹിമഹുള്ള അദ്ദേഹം പറഞ്ഞതുപോലെ, പലപ്പോഴും നന്മ ചെയ്യുന്ന ആളുകൾക്ക് പോലും പറ്റിക്കൊണ്ടിരിക്കുന്ന അബദ്ധങ്ങളിൽ ഒന്നാണ് ഗീബത്ത് എന്ന്. അവർക്ക് പോലും സംഭവിക്കുന്ന വലിയ വൻപാപങ്ങളിൽ പെട്ടതാണ് ഗീബത്ത്. നമ്മൾ അറിയാതെ പറഞ്ഞു പോകുന്ന കാര്യമാണ് ആളുകളുടെ അന്യരുടെ കുറ്റം പറയുക എന്നത്. അവർക്ക് അള്ളാഹുവിന്റെ അടുക്കലുള്ള ശിക്ഷയുടെ രൂപങ്ങളിൽ ഒരു രൂപമാണിത്. അള്ളാഹു നമുക്ക് അത് രക്ഷിക്കുമാറാകട്ടെ. അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മറ്റൊരു വിഭാഗത്തെ ഞാൻ കണ്ടത്, വ്യഭിചരിക്കുന്ന പുരുഷന്മാർ, വ്യഭിചരിക്കുന്ന സ്ത്രീകൾ. അവരുടെ അവസ്ഥ എങ്ങനെയാണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ, ഞാൻ കുറച്ച് ആളുകളെ കണ്ടു, അവരുടെ മുൻപിൽ നല്ല, അവരുടെ വശങ്ങളിലായി നല്ല ഇറച്ചിയുണ്ട്, കഴിക്കാൻ വളരെ രുചികരമായ ഭക്ഷണം അവരുടെ വശങ്ങളിൽ അവർക്ക് വെച്ചു കൊടുത്തിട്ടുണ്ട്. അവരുടെ മുൻപിൽ ചീഞ്ഞു നാറിയ, ചലം പൊട്ടിയൊഴുകുന്ന, മണം സഹിക്കുകയ്യാൻ പറ്റാത്ത അത്ര വൃത്തികെട്ട ഇറച്ചി മുൻപിലുണ്ട്. വശങ്ങളിലായി നല്ല ഭക്ഷണമുണ്ട്, മുൻപിലിരിക്കുന്ന ഭക്ഷണമാകട്ടെ ചീഞ്ഞളിഞ്ഞ ഭക്ഷണമാണ്. എന്നാൽ അവർ ആ ചീഞ്ഞളിഞ്ഞ ഭക്ഷണം അത് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ജിബ്രീലിനോട് ചോദിച്ചു, ആരാണിവർ? ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം അദ്ദേഹം പറഞ്ഞു, ഹാഉലാ ഇല്ലദീന യത്രുകൂന മാ അഹല്ലല്ലാഹു ലഹും മിനൻ നിസാ, അല്ലാഹു അനുവദിച്ച സ്ത്രീകളെ ഉപേക്ഷിക്കുകയും, വയദ്ഹബൂന ഇലാ മാ ഹറമല്ലാഹു അലൈഹിം മിൻഹുന്ന, അല്ലാഹു ഹറാമാക്കിയ സ്ത്രീകളുടെ അടുക്കൽ പോവുകയും ചെയ്യുന്ന ആളുകളാണിവർ. വളരെ കൃത്യമാണ് അവരുടെ ഉപമ. ഹലാലായത് തൊട്ടടുത്ത് തന്നെയുണ്ട്, പക്ഷെ ആ ഹലാലായത് ഉപേക്ഷിച്ച് ഹറാമിലേക്ക് പോകുന്ന ആളുകൾ, ഹറാം അത് ആസ്വദിക്കുന്ന ആളുകൾ, അവർക്ക് അള്ളാഹു നിശ്ചയിച്ച ശിക്ഷ ഈ രൂപത്തിലുള്ളതാണ്. ഇത് തീർച്ചയായും സംഭവിക്കുക തന്നെ ചെയ്യുന്ന കാര്യമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിച്ച ഈ സംഭവം തീർച്ചയായും സംഭവിക്കുന്ന കാര്യമാണ്. അതിൽ നിന്ന് രക്ഷപ്പെടാൻ അനിവാര്യമായും വേണ്ടത് ഈ പറഞ്ഞ തിന്മകളിൽ നിന്ന് വിട്ടുനിൽക്കാനുള്ള വൻപാപങ്ങൾ ചെയ്യുന്ന ആളുകൾ, അവർക്ക് റസൂലുള്ളാഹു അലൈഹി വസല്ലം അറിയിച്ച ശിക്ഷകളിൽ ചിലത് മാത്രമാണ്. ഇപ്പൊ ഒന്നാം ആകാശത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ ചില സംഭവങ്ങൾ കാണുകയുണ്ടായി. അങ്ങനെ അവിടുന്ന് രണ്ടാം ആകാശത്തിലേക്ക് കയറി. രണ്ടാം ആകാശത്തിലേക്ക് കയറുമ്പോഴും അവിടെയുള്ള മലക്ക് മുൻപ് ചോദിച്ചതുപോലെ എല്ലാം വീണ്ടും ആവർത്തിച്ചു. ഇത് എല്ലാ ആകാശങ്ങളിലും ആ ആകാശങ്ങൾക്കൊക്കെ മലക്കുകളുണ്ട്, അതിന്റെ ഒക്കെ വാതിലടച്ചിട്ടാണ്. ഹാഫിദ് ഇബ്നു ഹജർ അസ്ഖലാനി റഹിമഹുള്ള അദ്ദേഹം പറഞ്ഞ പോലെ എല്ലാ ആകാശത്തിന്റെയും വാതിലുകൾ അടച്ചിട്ടാണ്. അതുകൊണ്ടാണ് ആ വാതിലുകൾക്ക് മുന്നിൽ പോയി അവർ സമ്മതം ചോദിക്കുന്നത്. അപ്പോൾ എല്ലാ ആകാശങ്ങൾക്കും ആ വാതിലുകൾക്ക് കാവൽക്കാരായി മലക്കുകളുണ്ട്. ആ മലക്കുകൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് എല്ലാ ആകാശങ്ങൾ പ്രവേശിക്കുന്ന സന്ദർഭത്തിലും ഈ ചോദ്യം ആവർത്തിച്ചിട്ടുണ്ട്. അവർ ചോദിക്കും, ആരാണ് ആരാണ് വന്നിട്ടുള്ളത്? ജിബ്രീലാണ്. ആരാണ് നിന്നോടൊപ്പം ഉള്ളത്? മുഹമ്മദാണ്. എന്തിനാണ് മുഹമ്മദ് ഇവിടെ വന്നിട്ടുള്ളത്? പറഞ്ഞയച്ചതാണ്. അതെ, പറഞ്ഞയച്ചതാണ്. അപ്പോഴാണ് വാതിൽ തുറന്നു കൊടുക്കുക. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ഞാൻ ഒന്നാം ആകാശം, അത് കഴിഞ്ഞ് രണ്ടാം ആകാശത്തേക്ക് പ്രവേശിച്ചപ്പോൾ അവിടെ ഞാൻ രണ്ടാളുകളെ കണ്ടു. അവർ എന്റെ എളാപ്പയുടെ മക്കളാണ്. ആരാണ് എന്റെ എളാപ്പയുടെ മക്കൾ? ഒന്ന് ഈസബ്നു മറിയം, രണ്ട് യഹ്യബ്നു സക്കറിയ അലൈഹിമുസ്സലാത്തു വസ്സലാം. എങ്ങനെയാണ് അവർ എളാപ്പയുടെ മക്കളാവുന്നത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇസ്മായിൽ നബിയുടെ പരമ്പരയിലാണ്. ഇസ്മായിൽ നബിയുടെ അനിയനാണ് യാക്കൂബ് നബി. യാക്കൂബ് നബിയുടെ പരമ്പരയിലാണ് യഹ്യ ഇബ്നു സക്കറിയയും അതുപോലെ ഈസ ഇബ്നു മറിയമും വന്നിട്ടുള്ളത്. അതുകൊണ്ട് എന്റെ എളാപ്പയുടെ മക്കളാണ് അവർ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എന്റെ എളാപ്പയുടെ മക്കളായ യഹ്യയെയും ഈസയെയും ഞാൻ അവിടെ കണ്ടു. അപ്പോൾ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം അദ്ദേഹം പറഞ്ഞു, സലാം പറ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. അവർ സലാം മടക്കി. അവർ നേരത്തെ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞതുപോലെ അവർ പറഞ്ഞു. അവർ പറഞ്ഞു, മർഹബൻ ബിൽ അഖി സാലിഹ്, സാലിഹായ സഹോദരന് സ്വാഗതം എന്ന് അവർ പറഞ്ഞു. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മൂന്നാമത്തെ ആകാശത്തിലേക്ക് കയറി. മൂന്നാമത്തെ ആകാശത്തിലും മേലെ പറഞ്ഞതുപോലെയൊക്കെ സംഭവിച്ചു. അവിടെ മൂന്നാമത്തെ ആകാശത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കണ്ടത് യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം യൂസുഫിന് സലാം പറഞ്ഞു. യൂസുഫ് സലാം മടക്കി, സ്വാഗതം പറഞ്ഞു. അങ്ങനെ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ഫഇദാ ഹുവ ഖദ് ഉഅതിയ നിസ്ഫുൽ ഹുസ്നി. യൂസുഫ്, അദ്ദേഹത്തിന് ലോകത്തുള്ള ഭംഗിയുടെ പകുതി നൽകപ്പെട്ടിട്ടുണ്ട്. അത്ര ഭംഗിയുണ്ട് അദ്ദേഹത്തെ കാണാൻ. യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം, അദ്ദേഹത്തിന് ലോകത്തുള്ള എല്ലാ മനുഷ്യരുടെയും ഭംഗിയുടെ പകുതി നൽകപ്പെട്ടിട്ടുണ്ട്. എല്ലാവരുടെയും ഭംഗി യൂസുഫിന്റെ ഭംഗിയോട് കിടപിടിക്കുന്ന ഭംഗിയാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് അറിയിച്ചു. അങ്ങനെ അവിടുന്ന് നാലാമത്തെ ആകാശത്തിലേക്ക് കയറിപ്പോയി. നാലാമത്തെ ആകാശത്തിൽ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇദ്രീസ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെയാണ് കണ്ടുമുട്ടിയത്. ഒന്നാമത്തെ ആകാശത്തിൽ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം, രണ്ടാമത്തെ ആകാശത്തിൽ ഈസയും യഹ്യയും, മൂന്നാമത്തെ ആകാശത്തിൽ യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം, നാലാമത്തെ ആകാശത്തിൽ ഇദ്രീസ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കണ്ടു. അദ്ദേഹത്തിന് ഉയരമുള്ള പദവി നൽകിയിട്ടുണ്ട് എന്ന് അല്ലാഹു സുബ്ഹാനഹു തആല ഖുർആനിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. വറഫഅനാഹു മകാനൻ അലിയ, ഇദ്രീസ് അദ്ദേഹത്തിന് നാം ഉന്നതമായ സ്ഥാനം നൽകിയിരിക്കുന്നു, ഉന്നതമായ പദവിയിലേക്ക് അദ്ദേഹത്തെ നാം ഉയർത്തിയിരിക്കുന്നു എന്ന് അല്ലാഹു സുബ്ഹാനഹു തആല ഇദ്രീസ് അലൈഹി സ്വലാത്തു വസ്സലാമിനെ കുറിച്ചാണ് പറഞ്ഞത്. പിന്നീട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അഞ്ചാമത്തെ ആകാശത്തിലേക്ക് കയറി. അഞ്ചാമത്തെ ആകാശത്തിൽ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം കണ്ടുമുട്ടിയത് ഹാറൂൻ അലൈഹി സ്വലാത്തു വസ്സലാമിനെയാണ്. ഹാറൂൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെയാണ് അഞ്ചാമത്തെ ആകാശത്തിൽ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം കണ്ടുമുട്ടിയത്. ഹാറൂൻ ആരോടൊപ്പമുള്ള നബിയാണ്? മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയോടൊപ്പമുള്ള നബിയാണ് ഹാറൂൻ അലൈഹി സ്വലാത്തു വസ്സലാം. അങ്ങനെ ആറാമത്തെ ആകാശത്തിലേക്ക് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവേശിച്ചു. അവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കണ്ടുമുട്ടിയത് മൂസ അലൈഹി സ്വലാത്തു വസ്സലാമിനെയാണ്. മൂസ അലൈഹി സ്വലാത്തു വസ്സലാമയാണ് ആറാമത്തെ ആകാശത്തിൽ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം കണ്ടുമുട്ടിയാണ്. മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാമക്ക് റസൂലുള്ള സലാം പറഞ്ഞു. അവിടുന്ന് റസൂലുള്ള പിരിയുന്ന സന്ദർഭത്തിൽ മൂസ അലൈഹി സ്വലാത്തു വസ്സലാം അദ്ദേഹം കരഞ്ഞു. അപ്പോൾ അള്ളാഹുവിന്റെ റസൂൽ ചോദിച്ചു, ഫമാ യുബ്കീക്, എന്തിനാണ് കരയുന്നത്? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, മൂസ അലൈഹി സ്വലാത്തു വസ്സലാം അദ്ദേഹം പറഞ്ഞു, അബ്കി ലിഅന്ന ഗുലാമൻ ബുഇസ ബഅദി يدخل الجنه من امته اكثر ممن يدخلها من امتي. ഞാൻ കരയുന്നത് എനിക്ക് ശേഷം അല്ലാഹു നിയോഗിച്ച ഒരു ചെറുപ്പക്കാരൻ, ഒരു കുട്ടി, അവന്റെ ഉമ്മത്തിനാണ് എന്റെ ഉമ്മത്തിനേക്കാൾ വലുപ്പമുള്ളത്, എന്നേക്കാൾ കൂടുതൽ പിൻഗാമികളുള്ളത് അവനാണ്. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം അദ്ദേഹം ബനൂ ഇസ്രായേലുകാരിലേക്ക് നിയോഗിക്കപ്പെട്ട ഏറ്റവും മഹാനായ നബിയാണ്. ബനു ഇസ്രായേലുകാർക്ക് റസൂ ഇസ്ലാമിക ഉമ്മത്തിനെ അപേക്ഷിച്ചിടത്തോളം കൂടുതൽ സമയമുണ്ട്, നമ്മളെക്കാൾ കൂടുതൽ സമയം കിട്ടിയത് അവർക്കാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ യഹൂദർ എന്ന് പറയുന്നത് അവർ സുബ്ഹ് മുതൽ ദുഹ്റു വരെ പണിയെടുത്ത ആളുകളാണ്. നസ്രാനികൾ അവർ ദുഹ്റു മുതൽ അസ്ർ വരെ പണിയെടുത്ത ആളുകളാണ്. മുസ്ലിമീങ്ങൾ അസ്ർ മുതൽ മഗ്രിബ് വരെയാണ് പണിയെടുത്തത്. അപ്പോൾ സമയം നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ സമയം ലഭിച്ചത് മൂസയുടെ ഉമ്മത്തിനാണ്. ഏറ്റവും കൂടുതൽ സമയം അവർക്കാണുള്ളത്. അതിനുശേഷം ഏറ്റവും കൂടുതൽ സമയമുള്ളത് ഈസയുടെ സമുദായത്തിനാണ്. അതിനുശേഷം സമയമാണ് നമുക്കുള്ളത്. എന്നാൽ മുസ്ലിമീങ്ങളായിരിക്കും ഏറ്റവും കൂടുതൽ ഉണ്ടായിരിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്തായിരിക്കും ഏറ്റവും കൂടുതൽ സ്വർഗത്തിൽ ഉണ്ടായിരിക്കുക. അല്ലാഹു അക്ബർ. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്ത് വളരെ കുറഞ്ഞ സമയമേ ഉള്ളൂ എങ്കിലും അവർക്കാകുന്നു എണ്ണ കൂടുതലുള്ളത്. എന്നാൽ യഹൂദർ, അവർക്ക് വലിയ സമയമുണ്ട്, പക്ഷെ അവർ മുസ്ലിമീങ്ങളുടെ അത്ര എണ്ണത്തിൽ ഉണ്ടായിരിക്കുകയില്ല സ്വർഗത്തിൽ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ അവിടുന്നേക്ക് ഒരിക്കൽ റൂഫി അലി സവാദുൻ അദീം, എനിക്ക് വലിയ ജനക്കൂട്ടം കാണിച്ച് നൽകപ്പെട്ടു. ഖദ് സദ്ദൽ ഉഫുഖ്, ആ ജനങ്ങൾ ചക്രവാളം മുഴുവൻ നിറച്ചുണ്ട്. ഓരോ നബിമാരെയായി റസൂലുള്ളാഹി കാണിച്ചു കൊടുത്തു. ചില നബിമാരെ അവരൊപ്പം ഒരാളുണ്ട്, ചില നബിമാരൊപ്പം ഒരാളുമില്ല, ചില നബിമാരൊപ്പം രണ്ടാളുണ്ട്, കുറച്ച് ആൾക്കാരുണ്ട്, ചെറിയ സംഘമുണ്ട്. അങ്ങനെ പല നബിമാരെ കാണിച്ചു കൊടുക്കുന്നതിനിടയിൽ ഒരു നബി, അദ്ദേഹത്തിന് ചക്രവാളം നിറയെ ആളുകളുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഞാൻ ആഗ്രഹിച്ചു പോയി അത് എന്റെ ഉമ്മത്താണ് എന്ന്. അപ്പോൾ എന്നോട് പറഞ്ഞു, ഇത് മൂസയുടെ ഉമ്മത്താണ്. എന്നിട്ട് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു, നിനക്ക് ഇതും ഇതുപോലുള്ള ഒരു ഉമ്മത്ത് കൂടിയുമുണ്ട്, രണ്ട് ചക്രവാളം നിറയുമുണ്ട്. അതോടൊപ്പം 70,000 പേർ അവർ വിചാരണയോ ശിക്ഷയോ ഇല്ലാതെ സ്വർഗത്തിൽ പ്രവേശിക്കുന്ന മറ്റാളുകളുമുണ്ട്. റസൂലുള്ളാഹിയുടെ ഉമ്മത്ത് മറ്റെല്ലാ ഉമ്മത്തുകളെക്കാളും വലുതാണ്. അൽഹംദുലില്ലാ, അള്ളാഹു ഈ ഉമ്മത്തിൽ നമുക്ക് ജനിക്കാൻ അവസരം നൽകി എന്നത് തന്നെ വലിയ നിഅമത്തുകളിൽ ഒന്നാണ്. നമുക്ക് അള്ളാഹു നൽകിയ അനുഗ്രഹങ്ങൾ ധാരാളമാണ്, പ്രവർത്തനങ്ങൾ കുറച്ച്, പ്രതിഫലം ധാരാളം, സമയം കുറച്ച്, പ്രതിഫലം ധാരാളം, പണി വളരെ കുറച്ച്. മിക്ക അമലുകളും മുൻപുള്ള സമുദായത്തിനുള്ള പ്രയാസം അല്ലെങ്കിൽ കടുപ്പം നമുക്കില്ല. നോമ്പിന്റെ കാര്യത്തിലാവട്ടെ, മറ്റ് പല പ്രവർത്തനങ്ങളുടെയും കാര്യത്തിൽ മുസ്ലിം ഉമ്മത്തിന്റെ പ്രവർത്തനങ്ങൾ വളരെ എളുപ്പമുള്ളതാണ്. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ബറക്കത്ത് കൊണ്ടാണ്. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ബറക്കത്ത് കൊണ്ടും അവിടുത്തെ പ്രാർത്ഥന കൊണ്ടുമാണ്. അതുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഒരാൾക്ക് നന്ദി ഉണ്ടെങ്കിൽ അവൻ അല്ലാഹുവിന്റെ റസൂലിന്റെ മേൽ സലാത്ത് വർദ്ധിപ്പിക്കട്ടെ. അല്ലാഹു സല്ലി അലാ മുഹമ്മദ് എന്ന് അവൻ ധാരാളമായി പറയട്ടെ. കാരണം അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കൊണ്ട് നമുക്ക് ലഭിച്ച നിഅമത്തുകൾക്ക് കയ്യും കണക്കുമില്ല, അത്രമാത്രമുണ്ട്. അങ്ങനെ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 6-ാമത്തെ ആകാശത്തിൽ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയെ കണ്ടു. 7-ാമത്തെ ആകാശത്തിലേക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവേശിച്ചു. അവിടെയാണ് ബൈത്തുൽ മഅ്മൂർ ഉള്ളത്. ബൈത്തുൽ മഅ്മൂർ എന്നാൽ കഅബയുടെ നേരെ മുകളിലുള്ള, കഅബയ്ക്ക് തുല്യമായ ആകാശത്തുള്ള ഭവനമാണ്. ഭൂമിയിൽ കഅബ എപ്രകാരമാണോ അതുപോലെയാണ് ആകാശലോകത്ത് ബൈത്തുൽ മഅ്മൂർ. അവിടെയാണ് മലക്കുകൾ തവാഫ് ചെയ്യുന്നത്, നിസ്കരിക്കുന്നത്. അവിടേക്ക് എല്ലാ ദിവസവും 70,000 മലക്കുകൾ പ്രവേശിക്കും. പിന്നെ ആ 70,000 മലക്കുകൾ വീണ്ടും ഒരിക്കൽ കൂടി ആവർത്തിച്ച് അങ്ങോട്ട് വരികയില്ല. എല്ലാ ദിവസവും 70,000 മലക്കുകൾ ബൈത്തുൽ മഅ്മൂറിൽ പ്രാർത്ഥിക്കാൻ വരും. അന്ന് ഒരു ദിവസം ബൈത്തുൽ മഅ്മൂറിൽ പ്രവേശിച്ച 70,000 മലക്കുകൾ പിന്നെ ഖിയാമത്ത് നാൾ വരെ ആ മലക്കുകൾ പിന്നെ വരില്ല, വേറെ മലക്കുകളായിരിക്കും. അതുകൊണ്ടാണ് ഇബ്നു ഹജർ അസ്ഖലാനി റഹിമഹുള്ള അദ്ദേഹം പറഞ്ഞതായി കാണാം, ഏറ്റവും കൂടുതൽ അള്ളാഹുവിന്റെ സൃഷ്ടികളിൽ ഏറ്റവും കൂടുതൽ എണ്ണമുള്ളത് മലക്കുകളാണ്. കാരണം ബൈത്തുൽ മഅ്മൂറിന്റെ ഈ സംഭവത്തിൽ പറയപ്പെട്ടതുപോലെ മറ്റു ഒരു ജീവിയെക്കുറിച്ചും പറയപ്പെട്ടിട്ടില്ല, മനുഷ്യന്മാരോ ജിന്നുകളോ മറ്റേത് ജീവികളുമില്ല. അതിനുമാത്രം മലക്കുകൾ അള്ളാഹു സുബ്ഹാനഹു വ തആലക്കുണ്ട്.